السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم زيننا بزينة الإيمان، وجعلنا هداة مهتدين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. أما بعد، سهودنا قلنا الإمام ابن رجب الحنبلي رحمه الله تعالى أدهم إمام نبوي الأربعين എന്ന ഹദീസിന്റെ കിതാബിന്റെ കൂടെ ക്രോഡീകരിച്ച എട്ട് ഹദീസുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഥവാ അർബഊനിന്റെ കൂടെ ഉള്ള 42 ശേഷമുള്ള എട്ട് ഹദീസുകൾ. അതിലൊന്നാമത്തെ ഹദീസ് അഥവാ അർബഊനിന്റെ കൂടെ കൂട്ടിയാൽ 43-ാമത്തെ ഹദീസാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹിഖുൽ ഫറായിദ ബിഅഹ്ലിഹ ഫമാ അബഖത്തിൽ ഫറായിദ ഫലിഔല റജുലൻ ദക്കർ. അൽഹിഖു നിങ്ങൾ ചേർക്കുക, കൊടുക്കുക. അൽ ഫറായിദ അനന്തര സ്വത്തിന്റെ നിശ്ചിത ഓഹരികൾ, അഥവാ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഓഹരികൾ, പകുതി, മിസ്, മൂന്നിലൊന്ന്, മൂന്നിൽ രണ്ട്, നാലിലൊന്ന്, ആറിലൊന്ന്, എട്ടിലൊന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള നിശ്ചിത അളവ് പറഞ്ഞിട്ടുള്ള ഓഹരി നിങ്ങൾ കൊടുത്തു വിട്ടുക. ഫമ അബ്ഖത്തിൽ ഫറായിദ് അങ്ങനെ കൊടുത്തു തീർന്നാൽ പിന്നെ ബാക്കിയുള്ളത് ഫലി ഔല റജുലിൻ ദക്കർ, അത് മരിച്ച ആളുടെ, ആരാണോ ഈ സ്വത്ത് ഉപേക്ഷിച്ച് മരിച്ചുപോയത്, ആ ആളുടെ ഏറ്റവും അടുത്ത ബന്ധുവായ പുരുഷന് ഉള്ളത്. അത് ചെറിയ കുട്ടിയാകട്ടെ, വലിയ ആളാകട്ടെ, ആണിനുള്ളതാണ്. ഈ ഹദീസാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഇത് സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട ആമുഖങ്ങൾ, അത് കൂടെ കേട്ടാൽ മാത്രമേ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ അതുകൂടി കേൾക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ അതിന്റെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്നതാണ് ഈ ഹദീസ്. കാരണം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 3 ആയത്തുകൾ, 11-12 ആയത്തുകൾ, അതുപോലെ സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്ത്, ഈ 3 ആയത്തുകളുമാണ് ഇസ്ലാമിലെ അനന്തര സ്വത്തിന്റെ നിയമങ്ങൾ വിവരിച്ചിട്ടുള്ള ഖുർആനിലെ ആയത്തുകൾ. അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് കൂടി ചേർത്ത് വെച്ചാൽ അനന്തര സ്വത്തിന്റെ നിയമങ്ങൾ ഏതാണ്ട് പൂർണ്ണമാവുക തന്നെ ചെയ്യും. ഇസ്ലാമിൽ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു വിജ്ഞാനമാണ്, വലിയ പ്രത്യേകതയുള്ള നിയമമാണ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ അനുഗ്രഹമാണ്. അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹമാണത്, റബ്ബിന്റെ നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അത് പഠിപ്പിച്ചു എന്നത്. നമുക്ക് അതെങ്ങനെ വീതിക്കണം എന്നത് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് നേരിട്ട് പഠിപ്പിച്ചിരിക്കുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെ നിയമമാക്കിയോ അതുപോലെയാണ് ജനങ്ങളുടെ സ്വത്ത് വീതിക്കേണ്ടത്, മരണപ്പെട്ട മുസ്ലിമീങ്ങളുടെ സ്വത്ത് വീതിക്കേണ്ടത്. അല്ലെങ്കിൽ അന്യായമായി പലരും അവർക്ക് അവകാശമില്ലാത്ത സ്വത്ത് നിന്നാൻ കാരണമാകും. അതിലുപരി അള്ളാഹുവിന്റെ നിയമത്തെ, അള്ളാഹു അവതരിപ്പിച്ച നിയമത്തെ തള്ളിക്കളയുക എന്ന അവസ്ഥയിൽ വരെ അത് എത്താൻ സാധ്യതയുണ്ട്. ഇതിൽ നോക്കൂ, സൂറത്തുൻ നിസായിലെ 11-ാമത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചതുപോലെ ആ ആയത്ത് ഇൻഷാഅല്ലാഹ് നമ്മളൊന്ന് ഓതി ചുരുങ്ങിയൊരു വിശദീകരണം നൽകുന്നതാണ്. അതിൽ ആദ്യത്തെ ആയത്തിൽ ഉസൂലിന്റെയും ഫുറൂഇന്റെയും അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒരാൾ മരിച്ചാൽ അയാളുടെ ഉസൂൽ, ഉസൂൽ എന്ന് പറഞ്ഞാൽ ഉമ്മ ഉപ്പ പോലെയുള്ള ആളുകൾ, ഫുറൂ എന്ന് പറഞ്ഞാൽ ശാഖകൾ എന്ന് പറഞ്ഞാൽ മക്കൾ, ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഓഹരിയാണ് സൂറത്തുൻ നിസായിലെ 11-ാമത്തെ ആയത്ത്. അഥവാ അനന്തര സ്വത്തിന്റെ നിയമങ്ങൾ അള്ളാഹു വിവരിച്ച ആയത്തുകളിൽ 3 ആയത്തുകളിൽ 1-ാമത്തെ ആയത്തിൽ ഇതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. 2-ാമത്തെ ആയത്തിൽ അഥവാ സൂറത്തുൻ നിസായിലെ 12-ാമത്തെ ആയത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അനന്തര സ്വത്തിന്റെ അവർക്കെങ്ങനെയാണ് എന്തോഹരിയാണ് ഉള്ളത്, ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കെത്ര, ഭാര്യ മരിച്ചാൽ ഭർത്താവിനെത്ര. അതുപോലെ ആ ആയത്തിൽ ഹവാഷികളിൽപ്പെട്ട, ഹവാഷി എന്ന് പറഞ്ഞാൽ വശങ്ങളിലുള്ളവർ, ഉസൂൽ വേറാണ് അത് ഉമ്മയും ഉപ്പയും, ഫുറൂ അത് ശാഖകളാണ് മക്കൾ, ഹവാഷി എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവർ അഥവാ സഹോദരങ്ങൾ. സഹോദരങ്ങളിൽ ഉമ്മയൊത്ത സഹോദരങ്ങളുടെ ഓഹരി എത്രയാണെന്നുകൂടി ഈ സൂറത്തുൻ നിസായിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ഉമ്മയൊത്ത സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മ ഒന്നാണ് പക്ഷെ ഉപ്പ വേറെയാണ്, അങ്ങനെയുള്ള സഹോദരങ്ങൾ, അവർക്ക് സ്വത്തിൽ ഓഹരിയുണ്ട്. സ്വത്തിൽ ഓഹരിയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭത്തിലുമല്ല, പക്ഷെ ചിലരുണ്ടാകുമ്പോൾ ചിലർക്ക് കിട്ടുകയില്ല, അത് മനസ്സിലാക്കണം. പക്ഷെ കിട്ടുമ്പോൾ എത്രയാണ് കിട്ടുക എന്നതാണ് വിഷയം. ഇനി സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്തിൽ 176-ാമത്തെ ആയത്തിലാകട്ടെ അള്ളാഹു വിവരിച്ചിട്ടുള്ളത് ഹവാഷികളുടെ നിയമം തന്നെയാണ്, അഥവാ സഹോദരങ്ങൾക്കുള്ളത് തന്നെ. പക്ഷെ അവിടെ വിവരിച്ചിട്ടുള്ളത് ഷഖീഖുകളായ സഹോദരങ്ങൾ, അഥവാ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഉപ്പ മാത്രം ഒത്ത സഹോദരങ്ങൾ, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഉപ്പ മാത്രം ഒത്ത സഹോദരങ്ങൾ, ഉപ്പ ഒന്നാണ് ഉമ്മ, ഉമ്മമാർ വേറെ പറയാം, അതിനുള്ള സഹോദരങ്ങൾ ഓഹരിയാണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ പറഞ്ഞു അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ള ഫർദായ ഓഹരി, നിശ്ചിത ഓഹരി എന്നത് 6 എണ്ണമാണ്. നിശ്ചിത ഓഹരി എന്നത് 6 എണ്ണമാണ്, 3-ൽ 2, 3-ൽ 1, പകുതി, 4-ൽ 1, 6-ൽ 1, 8-ൽ 1. ഇതാണ് 6 ഓഹരികൾ. 3-ൽ 2 ആകസ്വത്തിന്റെ 3-ൽ 2, ആകസ്വത്തിന്റെ 3-ൽ 1, പകുതി, 4-ൽ 1, 6-ൽ 1, 8-ൽ 1. ഇത് ഈ 6 എണ്ണം മാത്രമേ നിശ്ചിത ഓഹരികളായുള്ളൂ. എന്നാൽ നമ്മൾ പറഞ്ഞു നിശ്ചിത ഓഹരിയായി മാത്രമല്ല വിഹിതം, മറിച്ച് നിശ്ചിത ഓഹരി പറയാതെ വിഹിതമുണ്ട്. ഉദാഹരണത്തിന് ഇത് വീതിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ഒരാൾക്ക് ആൺമക്കളും പെൺമക്കളുമുണ്ട്, അവിടെ 3-ൽ 1 എന്നോ 2-ൽ 1 എന്നോ ഒന്നുമല്ല, പിന്നെയോ ആണിന്റെ പകുതി പെണ്ണിന്, പെണ്ണിന്റെ ഇരട്ടി ആണിന്, അതൊരു നിശ്ചിത ഓഹരിയല്ല, മനസ്സിലായില്ലേ? കാരണം ആകെ സ്വത്തിന്റെ 3-ൽ 1, ആകെ സ്വത്തിന്റെ പകുതി എന്ന് പറയുമ്പോഴേ നിശ്ചിത ഓഹരിയാവുകയുള്ളൂ. ഇത് എത്രയാണോ സ്വത്തുള്ളത് അതിൽ ആണിന് കിട്ടുന്നതിന്റെ പകുതിയാണ് പെണ്ണിന്, മക്കൾക്ക്. അപ്പൊ അങ്ങനെയും വിഹിതമുണ്ട്. ശരി, നമ്മൾ പറഞ്ഞു അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു സ്വത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൽ ചില ബാധ്യതകളുണ്ട്, അത് വഴിക്ക് വഴിയായി മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതിലൊന്നാമത്തെ ബാധ്യത മയ്യിത്ത് മറമാടുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളാണ്. മയ്യിത്തിന് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, കബറടക്കുക, ഇതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കാണ് ആദ്യം മയ്യിത്തിന്റെ പണം എടുക്കേണ്ടത്. അത് കഴിഞ്ഞതോടെ മയ്യിത്തിന്റെ സ്വത്തൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അനന്തരാവകാശികൾക്കൊന്നുമില്ല. അയാൾ കടമുണ്ടെങ്കിൽ ആ കടം കൂട്ടാനൊന്നുമില്ല. അങ്ങനെയാണ്. 2-ാമത്തേത് കടം. ഒരാളുടെ കുളിപ്പിക്കുക, കഫ ചെയ്യുക എന്നതൊക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ആദ്യം പരിഗണിക്കേണ്ടത് കടമാണ്. 3-ാമത് ആദ്യം പരിഗണിക്കേണ്ടത് ഏതാണ്? വസിയത്താണ്. ഇതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് മാത്രമേ ആർക്ക് കിട്ടുകയുള്ളൂ? അനന്തരാവകാശികൾക്ക് കിട്ടുകയുള്ളൂ. അവിടെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, അള്ളാഹു ഖുർആനിൽ വസിയത്ത് ആദ്യം പറയുകയും കടം പിന്നെ പറയുകയും ചെയ്തു. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമാണ്, ആദ്യം കൊടുക്കേണ്ടത് കടമാണ്, ശേഷമേ വസിയത്ത് കൊടുക്കേണ്ടതുള്ളൂ. എന്താണ് വസിയത്ത് എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്തിൽ ഇത്ര ഓഹരി ഇന്ന ആൾക്ക് കൊടുക്കണം, അവകാശമല്ലാത്ത ഒരാൾക്ക് കൊടുക്കണം, അതിനാണ് വസിയത്ത് എന്ന് പറയുക. അതിന് പ്രത്യേകം നിയമങ്ങളുണ്ട്, തോന്നിയതുപോലെ വസിയത്ത് പറ്റുകയില്ല. ശരി, അതിനാണ് വസിയത്ത് എന്ന് പറയുക. ഖുർആനിൽ അല്ലാഹു ആദ്യം വസിയത്ത് പറഞ്ഞു. എന്തുകൊണ്ടാണത്? കാരണം വസിയത്ത് ചിലപ്പോൾ അനന്തരാവകാശികൾ അതിനത്ര ഗൗരവം കൊടുക്കാതിരുന്നേക്കാം. അതുപോലെ കടം കിട്ടാനുള്ള ആളുകൾക്ക് അതിന്റെ ഒരു ശക്തിയുണ്ട്, അവർക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഫഇന്നലി സാഹിബിൽ ഹഖി മഖാല, അവകാശമുള്ളവന് സംസാരിക്കാൻ അവകാശമുണ്ട്, കിട്ടാനുള്ളവന് സംസാരിക്കാൻ അവകാശമുണ്ട്. ഒരാള് കടം വാങ്ങി എന്നിട്ട് ഇപ്പോൾ മുങ്ങിയെടുക്കുക, അപ്പോ കൊടുക്കാനുള്ള ആൾ, കിട്ടാനുള്ള ആൾ അയാളെ പിന്നാലെ നടക്കുക, നീ എന്താണ് തരാത്തത്, രൂക്ഷമായ എന്തെങ്കിലും വാക്ക് പറയുകയോ, അതായത് ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കാത്ത വാക്കുകളല്ല, എന്നാൽ കടുത്ത ശൈലിയിൽ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അയാളെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? സൈനലി സാഹിബിൽ ഹഖി മഖാലൻ, കിട്ടാൻ അവകാശമുള്ളവന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ കുറിച്ച് പറഞ്ഞില്ലേ? അള്ളാഹു ഖുർആനിൽ യഹൂദികളെ കുറിച്ച് പറഞ്ഞില്ലേ? യഹൂദികളിൽ ചില ആളുകളുണ്ട്, നീ അവർക്കൊരു കൂമ്പാരം തന്നെ സ്വത്ത് വെക്കാൻ കൊടുത്താലും യുഅദ്ദിഹിലൈക്, നിനക്കത് അവർ പൂർണ്ണമായി തിരിച്ചു തരും. വിശ്വാസ്യത ഉള്ള പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളുകളുണ്ട് അവരുടെ കിതാബിൽ. എന്നാൽ വമിൻഹും, അവരിൽ തന്നെ ചില ആളുകളുണ്ട്, ഒരു ദീനാറാണ് നീ കൊടുത്തെങ്കിൽ പോലും തിരിച്ചു തരില്ല. നീ അവന്റെ പിന്നാലെ കൂടിയാലല്ലാതെ, അവന്റെ ഒന്നിച്ചെന്നെ എവിടെയാണോ അവൻ പോകുന്നത് അവിടെ, അങ്ങനെ കൂടിയാലല്ലാതെ. അപ്പൊ ആഴ്ചയിൽ വേറൊരു സൂചനയുണ്ട്. എന്താണത്? കടം കിട്ടാനുള്ളത് തിരിച്ചു വാങ്ങാൻ, തരാത്തവന്റെ തിരിച്ചു വാങ്ങാനുള്ള ഒരു വഴിയാണെന്ത്? അവന് കൊടുത്തന്നെ കൂടാറുള്ളത്, അവന് അവിടെ പോകുന്ന അവിടെ, അത് കടം തിരിച്ചു കിട്ടാനുള്ള ഒരു വഴിയാണ്. ഇല്ല അതും ചാല ഈ കായ്മവും അവന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക എന്നത് പറഞ്ഞു വന്നത്. കടത്തിന്റെ ആൾക്കൊരു അവകാശം, ഒരു സംസാരിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് വസീയത്തിന് ഒരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യം പറഞ്ഞുകൊണ്ട് ആ ദൗർബല്യത്തിന് ശക്തിയേകി. ആ ദൗർബല്യം ഉള്ള വസീയത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ ശക്തിയേകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, വസീയത്തിന് അവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്നാണ് ഓർമ്മ. വസീയത്ത് എന്നത് അതിന് ചില നിയമങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിയമമാണ് ഒരാൾ താൻ മരിച്ചാൽ തന്റെ സ്വത്തിന് അവകാശിയാകുന്ന ആൾക്ക് പിന്നെ വസിയത്ത് ചെയ്യാൻ പാടില്ല. അവകാശിക്കെന്തില്ല, വസിയത്തില്ല. അവകാശിക്ക് അല്ല പറഞ്ഞ അവകാശം മാത്രമേ ഉള്ളൂ, വസിയത്ത് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ان الله قد اعطى كل ذي حق حقا فلا وصيه لوارثه. ان الله قد اعطى كل ذي حق حقا فلا وصيه لوارثه. الله ഓരോരുത്തർക്കും അവകാശമുള്ള ഓരോരുത്തർക്കും അർഹതയുള്ള ഓരോരുത്തർക്കും അല്ലാഹു അവരുടെ അവകാശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അനന്തര അവകാശിക്ക് വസിയത്ത് ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് ഒരാൾ അനന്തരാവകാശിക്ക് വസിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പാടില്ല. ശരി, അയാളുടെ മരണശേഷം അനന്തരാവകാശികളായ ആളുകളൊക്കെ പരസ്പരം സമ്മതിച്ചു, ഉപ്പ ഇന്ന മകന് ഇത്ര പണം അധികം ഞാൻ മരിച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള എല്ലാവരും സമ്മതിച്ചു എങ്കിൽ ശരി, അത് കുഴപ്പമില്ല. അത് അവർക്ക് കിട്ടാനുള്ളതാണ്, അത് അവർ പോട്ടെ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത് പരിപൂർണമായ സമ്മതത്തോടുകൂടി ആയിരിക്കണം. സമ്മതം എന്ന പേര് പക്ഷേ ആള് നിർബന്ധിക്കപ്പെട്ടതാണ്, എല്ലാവരും കൂടി ആ അന്ന് അങ്ങനെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ചില ആളുകളുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കാൻ പാടില്ല, മറിച്ച് ശരിയായ സമ്മതത്തോടുകൂടി തന്നെ ആയിരിക്കണം. അതല്ലാതെ വസിയത്ത് അനന്തരാവകാശിക്ക് പാടില്ല. ഫല വസിയത്ത് അരി വാരിഥിൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ സഹോദരങ്ങളെ, ഗൗരവപ്പെട്ട ഒരു വിഷയമുള്ളത്, ചില ആളുകൾ മരണസമയത്ത് ഏതെങ്കിലും മക്കളോടൊക്കെയുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ദുൽമിന്റെ വസിയത്ത് ചെയ്തളി. ഇതിനിടക്ക് ഒരു വാർത്ത കാണാനിടയായി. ഒരാള് മുസ്ലിമല്ല എന്നാണ് മനസ്സിലായത്. അയാള് മരിക്കാൻ കാലത്ത് മക്കളോടുള്ള ദേഷ്യം കൊണ്ട് തന്റെ സ്വത്ത് മുഴുവൻ ഒരു ജന്തുവിന് എഴുതി കൊടുത്തു, മൃഗത്തിന്. എന്താണ് ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗദർശനം ദർശനം കിട്ടിയില്ലെങ്കിൽ, അള്ളാഹു വിളിക്ക് വെളിച്ചം കൊടുക്കാത്തവന് യാതൊരു വെളിച്ചവുമില്ല. അള്ളാഹു ഇരുട്ടിലാക്കിയവൻ ഇരുട്ടിലാണ്. അങ്ങനെ തന്റെ ഏതെങ്കിലും അവകാശിക്ക് അവനോടുള്ള ദേഷ്യം കൊണ്ട് കിട്ടേണ്ടവന് എന്ന നിലക്ക് സ്വത്തൊക്കെ ഏതെങ്കിലും എത്തിഹാനക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എഴുതി കൊടുത്തേക്കുക, അല്ലെങ്കിൽ കൊടുക്കണമെന്ന് വസിയത്ത് ചെയ്യുക, എന്നിട്ട് മരിച്ചു പോവുക, അത് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, അതിന്റെ ഗൗരവം എന്താണ്? കാരണം അയാളുടെ അന്ത്യം മോശമാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ്. അത് അവസാനത്തെ അമലല്ലേ, അവസാനത്തെ പ്രവർത്തനം അത് നല്ല പ്രവർത്തനമായിരിക്കണ്ടേ അല്ലെ? അയാൾ ഒരാള് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ മസ്ജിദിലേക്ക് വരുമ്പോഴാണ് മരിച്ചത്, അല്ലെങ്കിൽ മസ്ജിദിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് മരിച്ചത് എന്നൊക്കെ പറയുന്നത് നല്ല ലക്ഷണമാണ്, ഒരാളുടെ നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. നമുക്ക് ഉറപ്പിച്ചു പറഞ്ഞുകൂടാ അയാൾ സ്വർഗത്തിലാണെന്ന്, അങ്ങനെ കുറച്ച് ഉറപ്പിച്ചു പറയാൻ പാടില്ല. അള്ളാഹു ഉറപ്പിച്ചു പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അള്ളാഹു സാക്ഷ്യം പറഞ്ഞ ആളുകൾക്കൊഴികെ നമ്മൾ വ്യക്തികളുടെ പേരെടുത്ത് അയാൾ സ്വർഗത്തിലാണെന്ന് പറയരുത്, നരകത്തിലാണെന്നും പറയരുത്. അതേസമയം മൊത്തത്തിൽ നമുക്കെന്ത് പറയാം? മുസ്ലിമീങ്ങൾ സ്വർഗത്തിലാണ്, കാഫിറുകൾ നരകത്തിലാണെന്ന് പറയാം. പക്ഷെ വ്യക്തികളുടെ പേരെടുത്ത് പറയുക അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞവരെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെയാണ് പറയേണ്ടത്. ശരി, നല്ല ലക്ഷണമാണ് ഒരാൾ നല്ല പ്രവർത്തനം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ നല്ല അമലിലായിരിക്കുക മരിക്കുകയായിട്ട്. ഇത് നോക്കൊരു ദുൽമു ചെയ്തിട്ടാണ് മരിക്കുന്നത്. വസിയത്ത് അതിൽ അക്രമം ചെയ്ത് മരിക്കുക എന്നത് സഹോദരങ്ങളെ പാടില്ല. ഇത് വലിയ മോശമായ കാര്യമാണ്, അത് തെറ്റായ കാര്യമാണ്. അങ്ങനെയുള്ള വസിയത്ത് നടപ്പിലാക്കാനും പാടില്ല. ദീനിന് യോജിക്കാത്ത വസിയത്ത് നടപ്പിലാക്കാൻ പാടില്ല. അനന്തരാവകാശി അല്ലാത്തവർക്ക് വേണ്ടിയേ വസിയത്ത് പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. എത്ര വസിയത്ത് ചെയ്യാം? സ്വത്തൊന്നാകെ വസിയത്ത് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. മൂന്നിലൊന്നിൽ കൂടാൻ പാടില്ല. ആകെ സ്വത്തിന്റെ മൂന്നിലൊന്നിൽ കൂടാൻ പാടില്ല. മൂന്നിലൊന്നിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്ത് മൂന്നാക്കി പിരിച്ചാൽ അതിലൊന്ന്, അതാണ് പരമാവധി പരിധി. അതിലപ്പുറം വസിയത്ത് പാടില്ല. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു രോഗം വന്നു. രോഗശയ്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഞാൻ രോഗിയാണ്, എനിക്കൊരു മകൾ മാത്രമേ ഉള്ളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ സ്വത്ത് ഞാൻ വസിയത്ത് ചെയ്യട്ടെ മുഴുവൻ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട. അദ്ദേഹം ചോദിച്ചു, എന്നാൽ പകുതി? അദ്ദേഹം പറഞ്ഞു, വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട. അദ്ദേഹം ചോദിച്ചു, വസ്തുലുസ്? നബിയെ, മൂന്നിലൊന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തുലുസ്, വസ്തുലുസു കസീർ. അതെ, മൂന്നിലൊന്ന്, മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ മക്കളെ സമ്പത്തുള്ളവരായി വിട്ടേച്ചു പോകുന്നതാണ് ഖൈറുൻ മിൻ അൻ തദറഹും ആലതൻ യതകഫഫൂനന്നാസ്. അവരെ ദരിദ്രരായി ജനങ്ങൾക്ക് മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥയിൽ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലതെന്താ? നിന്റെ മക്കൾക്ക് സ്വത്ത് വിട്ടേച്ച് അവർക്ക് സമ്പത്ത് ബാക്കി വെച്ച് പോകുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സമ്പത്ത് എന്നത് ഒരു മോശമായ കാര്യമാണെന്നോ അത് സമ്പാദിക്കുന്നത് മോശമാണെന്നോ അതിലുള്ളവരൊക്കെ മോശമാണെന്നോ ഒരിക്കലും ഇസ്ലാമിലില്ല. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നല്ല മനുഷ്യന്റെ കയ്യിൽ എത്ര നല്ലതാണ് പണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരു സാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ പണം ഉണ്ടാവുക എന്നത് എത്ര നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. അള്ളാഹുവിന്റെ ഹക്ക് അയാൾ അതിൽ, അള്ളാഹുവിന് ആ കാര്യത്തിൽ അയാൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു കൊടുക്കാൻ പറഞ്ഞെടുത്ത് അയാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സമ്പത്തുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് കൂടുതൽ ആയുസ് ലഭിച്ചേക്കാം, വയംഫഉ ബിക നാസുൻ, നിന്നെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടായേക്കാം, ചില ആളുകൾക്ക് നിന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടായേക്കാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പറഞ്ഞതാണ് പുലർന്നത്. സഅദ് ബിൻ അബി വഖാസ് പിന്നെയും ധാരാളം കൊല്ലം ജീവിച്ചു. എന്ന് മാത്രമല്ല, ഈ ഹദീസ് സഅദിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് അന്നില്ലാത്തൊരു മകനാണ്. അന്ന് മക്കളില്ലല്ലോ, വേറെ മക്കളൊന്നുമില്ല, ആൺമക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജനിച്ചൊരു മകനാണ്. അദ്ദേഹം രോഗശയ്യയിൽ നിന്ന് മുക്തനാവുകയും ധാരാളം മക്കളുണ്ടാവുകയും പിന്നെ ഒരു മകനാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു താങ്കളെ കൊണ്ട് ചില ആളുകൾക്ക് ഉപകാരമുണ്ടായേക്കാം. ആർക്കാണ് സഅദിനെ കൊണ്ട് ഉപകാരമുണ്ടായത്? മുസ്ലിമീങ്ങൾക്കാണ്. കാരണം ഖാദിസിയ യുദ്ധത്തിന്റെ സേനാനായകനായിരുന്നു സഅദ് ബിൻ അബി വഖാസ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന, പുകർച്ചക്കാരുമായി അഗ്നി ആരാധകരുമായി നടന്ന പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ യുദ്ധമാണ് ഖാദിസിയ. അതിലെ സേനാനായകനായിരുന്നു ആര്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കൊണ്ട് ചിലർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ആർക്കാണ്? കുഫാറുകൾക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് പിന്നീട് പുലരുകയുണ്ടായി. പറഞ്ഞു വന്നത് ആ ഹദീസിന്റെ തെളിവെന്താണ്? മൂന്നിലൊന്ന് സ്വത്തിന്റെ മൂന്നിലൊന്ന് മാത്രമേ പരമാവധി വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ആർക്ക്? ആർക്ക്? അനന്തരാവകാശികളല്ലാത്തവർക്ക്. അനന്തരാവകാശികൾക്ക് വസിയത്ത് പാടില്ല. ശരി, ഇനി അനന്തര സ്വത്തിന് ചില നിബന്ധനകളുണ്ട്, ഷർത്തുകളുണ്ട്. അനന്തര സ്വത്ത് വീതം വെക്കാൻ ഉള്ള ഷർത്തുകൾ അതെന്തൊക്കെയാണ്? ഒന്നാമത്തെ ഷർത്ത്, ആരുടേതാണ് സ്വത്ത്? അയാൾ മരിക്കണം. മരിക്കാത്ത ആളുടെ അനന്തര സ്വത്ത് എടുത്ത് ഉണ്ടാക്കാൻ പാടില്ല, വീതം വെക്കാൻ പാടില്ല. ആൾ മരിക്കണം. ശരി, മരണത്തിന് മുൻപ് സ്വത്ത് അനന്തരാവകാശികൾക്ക് വീതം വെക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട് ചില ആളുകൾ, വളരെ പ്രായമുള്ള ആളുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുക അനുവദനീയമാണ്. വയസ്സായ ആൾ താൻ മരിച്ചാൽ എങ്ങനെ വീതിക്കുമോ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് എങ്ങനെയാണോ വീതിക്കേണ്ടത് അതുപോലെ വീതിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ വീതിക്കുകയാണെങ്കിൽ എന്തുവേണം, താൻ മരിച്ചാൽ എങ്ങനെയാണോ വീതിക്കുക അതുപോലെ വീതിക്കണം. അങ്ങനെ വീതിക്കുക അനുവദനീയമാണ്, പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കലാണ് കൂടുതൽ നല്ലത്. എന്താണ് കാരണം? ഒരു കാരണം അല്ലാഹു ആലം, ആരാണ് ആദ്യം മരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഈ പ്രായമുള്ള ആള് പിന്നെ കുറക്കാലും ജീവിച്ചേക്കാം, അവകാശികളായി കണ്ടവർ മരിച്ചേക്കാം, ചിലപ്പോൾ അങ്ങനെ മരിച്ചേക്കാം അല്ലേ. വഖം മിൻ സലീമിൻ മാത മിൻ ഗൈറി ഇല്ലത്തിൻ വഖം മിൻ സഖീമിൻ ആശ ഹീന മിൻ അദ്ദഹരി. ഒരു കവി പാടിയിട്ടുള്ളതുപോലെ എത്ര എത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരാണ് യാതൊരു കാരണവുമില്ലാതെ മരിച്ചു പോണത്. വഖം മിൻ സഖീമിൻ, എത്ര എത്ര രോഗികളാണ്. ആ ഷഹീന മിൻ അദ്ദഹരി, ഒരുപാട് കാലം ജീവിച്ചത് അല്ലെ, കട്ടിലിൽ കിടന്ന് മൗത്ത് കാത്തു കിടക്കുന്നു എന്നതുപോലെ കിടക്കുന്ന ആളുകൾ മരിക്കുന്നില്ല, പിന്നെയും ജീവിക്കുന്നു, പിന്നെയും ജീവിക്കുന്നു, ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിക്കപ്പെടുന്നവർ ഒരുപാട് കാലം ജീവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച സമയത്ത് മാത്രമേ ഓരോരുത്തരും മരിക്കുകയുള്ളൂ, അങ്ങനെ മരിച്ചേക്കാം. അതുകൊണ്ട് മരിച്ചതിന് ശേഷം വീതം വെക്കുക എന്നതാണ് കൂടുതൽ നല്ലത്. ജീവിച്ചിരിക്കെ വീതം വെക്കുക അത് അനുവദനീയമാണ്, പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കലാണ് കൂടുതൽ നല്ലത്. പറഞ്ഞു വന്നത് വീതം വെക്കാനുള്ള നിബന്ധന മരിക്കണം എന്നതാണ്. അതല്ലാതെ അയാളുടെ സ്വത്തെടുത്ത് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, വീതം വെക്കാൻ പാടില്ല. രണ്ടാമത്തെ നിബന്ധന, അനന്തരാവകാശി ഇദ്ദേഹത്തിന്റെ മരണശേഷം ജീവിച്ചിരിക്കണം. അനന്തരാവകാശി ആരാണോ മരിക്കുന്നത്, ആരുടെ സ്വത്താണോ എടുക്കാനുള്ളത്, അയാളുടെ മരണശേഷം ജീവിക്കണം. ഒരല്പനേരമെങ്കിലും, ഒരു നിമിഷമെങ്കിലും അയാൾ ജീവിച്ചാൽ മാത്രമേ അയാളുടെ പേരിൽ സ്വത്താവുകയുള്ളൂ. മനസ്സിലായില്ലേ? ഒരു പിതാവ് മരിച്ചു, പിറ്റേന്ന് ആണ് മകൻ മരിച്ചത്, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാണ് മരിച്ചത്. ആ ജീവനുള്ള കാലം കൊണ്ട് ഇയാൾക്ക് ഉപ്പാന്റെ സ്വത്തിൽ നിന്ന് കിട്ടേണ്ട ഓഹരി കിട്ടിക്കഴിഞ്ഞു, മനസ്സിലായില്ലേ? പിന്നെ അത് അയാളുടെ ഇതായിട്ടാണ് കണക്കാക്കുക. പിന്നെ അയാൾ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികൾക്കുള്ളതാണത്, അയാളുടെ അനന്തരാവകാശികൾക്കുള്ളതാണ്. പറഞ്ഞു വന്നത് വാരിസ് അഥവാ ആരാണോ അനന്തരാവകാശി, അയാൾ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കണം. നേരത്തെ മരിച്ചു അയാൾക്ക് എന്തില്ല? ഇദ്ദേഹത്തിന്റെ സ്വത്തില്ല. നേരത്തെ മരിച്ചു അയാളുടെ പേരിൽ പിന്നെ ഈ ആളുടെ സ്വത്ത് ഇല്ല. മൂന്നാമത്തെ നിബന്ധന അവിടെ സഹോദരങ്ങൾ മറ്റൊരു മസാല വരുന്നുണ്ട്. അതേതാ? വയറ്റിലുള്ള കുട്ടി, ഗർഭത്തിലുള്ള കുട്ടി അല്ലെ, ഒരു പിതാവ് മരിച്ചു, അയാളുടെ ഭാര്യ ഗർഭിണിയാണ്. എങ്ങനെയാണ് ആ കുട്ടി വയറ്റിലുണ്ടായിരിക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന്റെ സ്വത്ത് അത് വീതം വെക്കുന്നത് വൈകിപ്പിക്കേണ്ടതുണ്ട്. പ്രസവം വരെ വൈകിപ്പിക്കണം. ശരി, ഇത് വേറെ അനന്തരാവകാശികൾക്ക് തിരക്കാണ്, ഇപ്പം തന്നെ വീതിക്കണം എന്നാണെങ്കിൽ ഈ കുട്ടി ജനിച്ചാൽ എങ്ങനെയാണോ എങ്ങനെയൊക്കെ വീതം വെക്കേണ്ടി വരും, അത് മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ ഇവർക്കുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ ആണാണെങ്കിൽ വിഹിതത്തിന്റെ രൂപം മാറും. ഇപ്പോ അവകാശം കിട്ടാൻ സാധ്യതയുള്ള ചിലർക്ക് കിട്ടുന്നില്ല, ചിലർക്കാകട്ടെ കുറയും ആണാണെങ്കിൽ. പെണ്ണാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അതുപോലുള്ളത് പരിഗണിച്ച് മാറ്റിവെച്ചിട്ട് മാത്രമേ, ഏറ്റവും കുറഞ്ഞത് എത്രയാണോ അത് മാത്രമേ ബാക്കിയുള്ളവർക്ക് എടുക്കാൻ പാടുള്ളൂ. ശരി, പ്രസവിച്ചതിന് ശേഷം കാര്യം വ്യക്തമായാൽ പിന്നെ അതിനനുസരിച്ച് വിധിക്കാം. അതാണ് രണ്ടാമത്തെ നിബന്ധന. അതായത് അനന്തരാവകാശി ഈ സ്വത്തിന്റെ ആൾ മരിച്ചതിനു ശേഷം ഒരൽപ്പമെങ്കിലും ജീവിച്ചിരിക്കണം. മൂന്നാമത്തെ നിബന്ധന, ബന്ധം എന്താണെന്ന് അറിവുണ്ടായിരിക്കണം. കാരണം ഇതിൽ വീതം വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വഴിയെ പോകുന്നവർക്കൊക്കെ അനന്തരാവസ്ഥത്തുണ്ടോ? ഇല്ല, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇയാൾ ഇന്നാളുടെ മകനാണ്, ഇയാൾ ഇന്നാളുടെ പിതാവാണ്, ഇയാൾ ഇന്നാളുടെ സഹോദരനാണ്. ആ ബന്ധം ഏതാണോ അതിനനുസരിച്ചാണ് വിഹിതം പോകുന്നത്. ആ ബന്ധം വ്യക്തമായിരിക്കണം, അത് വ്യക്തമായിരിക്കണം. അത് സംശയാസ്പദമായിരിക്കാൻ പാടില്ല, അല്ല അതിൽ ഉറപ്പുണ്ടായിരിക്കുക തന്നെ വേണം. ഇനി സഹോദരങ്ങളെ, എന്ത് ബന്ധത്തിന്റെ പേരിലാണ്, ഏതൊക്കെ കാരണത്തിന്റെ പേരിലാണ് അനന്തര സ്വത്ത് ഒരാൾക്ക് ലഭിക്കുക? അനന്തര സ്വത്ത് ലഭിക്കുക മൂന്ന് കാരണത്താലാണ്. ഒന്ന് നിക്കാഹ്, രണ്ട് നസബ്, മൂന്ന് വല. നിക്കാഹ്, നസബ്, വല. നിക്കാഹ് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, വിവാഹം. വിവാഹത്തിലൂടെ ആളുകൾ പരസ്പരം അനന്തരാവകാശികളായിത്തീരും. ഒരാൾ നിക്കാഹ് ചെയ്തൊരു പെണ്ണിനെ, എന്നിട്ട് അയാൾ മരണപ്പെട്ടു, നിക്കാഹ് മാത്രമേ നടന്നിട്ടുള്ളൂ, എങ്കിൽ കൂടി ഇയാളുടെ സ്വത്തിൽ ഈ സ്ത്രീക്ക് അവകാശമുണ്ട്. നിക്കാഹിന്റെ ഉടമ്പടിയല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല എങ്കിൽ കൂടി. നിക്കാഹ് എന്നത് അനന്തര സ്വത്ത് വരുന്ന ഒരു വഴിയാണ്. എന്ന് മാത്രമല്ല, ഭാര്യയും ഭർത്താവും, ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക്, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് എന്നത് ഒരു നിലക്കും ഇല്ലാതായി പോകാത്ത അവകാശമാണ്. ഇപ്പൊ ചിലർക്ക് ചിലരുണ്ടെങ്കിൽ അവകാശം കിട്ടൂല. ഉദാഹരണത്തിന്, മരണപ്പെട്ട ആൾക്ക് ഒരു മകനുണ്ടെങ്കിൽ സഹോദരങ്ങൾക്ക് എങ്ങനെ അവകാശം കിട്ടൂല? മരിച്ചാളുടെ സഹോദരങ്ങൾക്ക് എങ്ങനെ അവകാശം കിട്ടുകയില്ല? ഒരു ഉദാഹരണമാണ്. അതായത് ചിലരുണ്ടെങ്കിൽ ചിലർക്ക് കിട്ടുകയില്ല, പക്ഷെ ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് ആരുണ്ടെങ്കിലുമില്ലെങ്കിലും കിട്ടും, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് ആരുണ്ടെങ്കിലുമില്ലെങ്കിലും കിട്ടും. ഫർദായ ഓഹരിയാണ്. അങ്ങനെ വേറെയും ആളുകളുണ്ട്, ഭർത്താവുമാരും മാത്രമല്ല. പറഞ്ഞു വന്നത് നിക്കാഹ് അത് ഒരു വഴിയാണ്, ഒരു സബബാണ്. അനന്തര സ്വത്ത് കിട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട സബബുകളിൽ ഒന്നാണ് നിക്കാഹ്. രണ്ടാമത്തേത് നസബ്. നസബ് എന്നാൽ ബന്ധം, കുടുംബബന്ധം, അതല്ലാത്ത ബന്ധം. അതായത് മകൻ, മകൾ, സഹോദരൻ എന്നൊക്കെ പറയുന്നതിനാണ് നസബ് എന്ന് പറയുക. മൂന്നാമത്തേത് വല. വല എന്ന് പറഞ്ഞാൽ അത് പൊതുവെ വല ഉണ്ടാവുക അടിമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട്. ഒരടിമയെ ആരാണോ മോചിപ്പിച്ചത്, മോചിപ്പിച്ച ആൾക്ക് ഈ അടിമയുടെ വല ഉണ്ട് എന്നാണ്. ഈ അടിമയായിരുന്ന ആൾ പിന്നെ സ്വതന്ത്രനായി, സ്വതന്ത്രനായ ശേഷം മരണപ്പെട്ടു. മരണപ്പെട്ടാൽ ഇദ്ദേഹത്തിന് വേറെ അവകാശികളൊന്നുമില്ലെങ്കിൽ സ്വത്തിൽ ഓഹരി ആർക്ക് കിട്ടും? മോചിപ്പിച്ച ആൾക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ വലാഉ ലിമൻ അഅതഖ്, ഇന്നമൽ വലാഉ ലിമൻ അഅതഖ്. ബരീറ ഏതു പേരുള്ള ഒരു സഹാബി വനിത റളിയല്ലാഹു അൻഹ, അവർ അടിമ സ്ത്രീയായിരുന്നു. അവരുടെ ഉടമസ്ഥന്മാർ അവരോട് കരാറ് ചെയ്തു, മുഖാത്തബ ചെയ്തു. മുഖാത്തബ, അടിമകളുമായി മുഖാത്തബ എന്നൊരു സമ്പ്രദായമുണ്ട്. എന്താണ് മുഖാത്തബ എന്ന് പറഞ്ഞാൽ, ഈ അടിമ എങ്ങനെയെങ്കിലും പണം ജോലി ചെയ്തോ പുറത്തോ ജോലി ചെയ്യാനോ മറ്റോ ഉടമസ്ഥർ അനുവാദം കൊടുക്കും. അവർ പുറത്തുപോയി ജോലി ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചൊരു നിശ്ചിത തുക കൊണ്ടുവന്ന് തന്നാൽ നീ സ്വതന്ത്രനാണ് എന്ന് പറയുക, അതാണ് മുഖാത്തബ എന്ന് പറയുക. അപ്പൊ ബരീറയെ അവരുടെ ഉടമകൾ മുഖാത്തബ നടത്തി. അപ്പൊ ബരീറ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ സഹായിക്കണം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ മോചിപ്പിക്കാൻ സഹായിക്കാൻ തയ്യാറായി. അപ്പൊ അവരുടെ ഉടമസ്ഥർ പറഞ്ഞു, ശരി ആയിഷ മോചിപ്പിച്ചോട്ടെ, പക്ഷെ വലാ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യഷ്തരിതുന ശർത്തൻ ലൈസ ഫീ കിതാബില്ലാ. എന്താണ് ചില ആളുകളുടെ സ്ഥിതി? അവർ അള്ളാഹുവിന്റെ നിയമത്തിലില്ലാത്ത നിബന്ധനകൾ വെക്കുന്നു. ഇന്നമൽ വലാഉ ലിമന അതഖ്, മോചിപ്പിച്ചവർക്ക് മാത്രമേ എന്തുള്ളൂ വലാ ലഭിക്കുകയുള്ളൂ. സഹീഹ് ബുഖാരിയിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ഹദീസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസ്അലകൾ വേറെയും ഉണ്ട്. കാരണം ബരീറയ്ക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, മുഗീസ് കറുത്ത ഒരു ബരീറയുടെ ഒരു ഭർത്താവ്. അദ്ദേഹം അടിമയായിരുന്നു. അപ്പൊ ഭർത്താവ് അടിമയാണ്, ഭാര്യ അടിമയാണ്, വേറൊരാളുടെ അടിമയാണ്. പക്ഷെ ഇവർ തമ്മിൽ വിവാഹിതനാണ്. അപ്പൊ അവര് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന വിവാഹിതയായ പെണ്ണ്, പിന്നെ ഉടമസ്ഥൻ ആ പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വിവാഹം കഴിപ്പിച്ചാൽ പിന്നെ ഭാര്യയും ഭർത്താവും അവർ തമ്മിലാണ് കുടുംബജീവിതം നയിക്കുക, ഉടമയുമായിട്ടല്ല ഈ സ്ത്രീ നയിക്കുക. ശരി, ഭർത്താവ് ഒരു അടിമയാണ്, ഭാര്യയുടെ അടിമയാണ്, ഭാര്യ സ്വതന്ത്രയായി. അപ്പോൾ എന്താണ് നിയമം? പിന്നെ ഈ ഭാര്യക്ക് തിരഞ്ഞെടുക്കാം. എന്ത്, ഈ ഭർത്താവിന്റെ കൂടെ തുടരണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പിരിഞ്ഞുപോകാം. തലാഖിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ബരീറക്ക് മുഖീസിനെ വേണ്ട. മുഖീസിനാകട്ടെ, ബരീറോട് വലിയ സ്നേഹമാണ്. അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ പിതൃവനായ അബ്ബാസ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താണ് കാണുന്നത്? മുഖീസ് കരഞ്ഞുകൊണ്ട് ബരീറയുടെ പിന്നാലെ നടക്കുന്നു, കരഞ്ഞുകൊണ്ട് നടക്കുന്നു, എന്നൊഴിവാക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ബരീറ വേണ്ടെന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അബ്ബാസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ, മുഖീസിനോട് ബരീറയോടുള്ള സ്നേഹവും ബരീറക്ക് മുഖീസിനോടുള്ള വെറുപ്പും കണ്ടിട്ട് നിങ്ങൾക്ക് അജബ് തോന്നുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയോട് പറഞ്ഞു, സ്വീകരിച്ചൂടെ? അപ്പൊ ബരീറ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ കൽപ്പിക്കുകയാണോ, കൽപ്പനയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാണ് അഷ്ഫ, അത് ശുപാർശ മാത്രമാണ്. മുഖീസിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറഞ്ഞതല്ല, അവരെ കൽപ്പിച്ചതല്ല. അപ്പൊ ബരീറ പറഞ്ഞു, വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹത്തിന് വേണ്ടി ശുപാർശ പറഞ്ഞു നോക്കിയതാണ്. അത് കൽപ്പനയല്ല, അത് അവരുടെ ഇഷ്ടമാണ്. റസൂലുള്ളാഹി അവരെ നിർബന്ധിച്ചിട്ടില്ല. അവർ ചോദിച്ചു, നബിയെ കൽപ്പനയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാന അഷ്ഫ, ശുപാർശ പറയുക. ബരീറ പറഞ്ഞു, വേണ്ടതില്ല. ഈ ബരീറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയുമായി അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ബരീറ ഇവരെ മോചിപ്പിച്ച ഹദീസിൽ കാണാം, ഇന്നമൽ വലാഉ ലിമൻ അഅതഖ്, ഇന്നമൽ വലാഉ ലിമൻ അഅതഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വലാ ഇതിന്റെ ഒരു രൂപമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ബരീറയുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം സഹീഹുൽ ബുഖാരിയിൽ അടക്കമുള്ള കിതാബുകളിൽ വന്ന ഹദീസുകളാണ്. അതുപോലെ ഇർസ് തടയപ്പെടുന്ന, അനന്തര സ്വത്ത് കിട്ടാതാവുന്ന, അവകാശികൾക്ക് തന്നെ കിട്ടാതാകുന്ന ചില സാഹചര്യങ്ങളും വരും. അവകാശികൾക്ക് തന്നെ കിട്ടാതാകുന്ന തടയപ്പെടുന്ന സാഹചര്യങ്ങൾ, അതിനാണ് മവാനുൽ ഇർസ്, അനന്തര സ്വത്ത് തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ. അത് മൂന്ന് സാഹചര്യങ്ങളാണ് ഉള്ളത്. അനന്തര സ്വത്ത് തടയുന്ന കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. അനന്തര സ്വത്ത് തടയുന്ന കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന് അരിഖ്, അടിമത്തം. അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമയുടെ ഓഹരി ആർക്ക് കിട്ടുകയില്ല? അവിടെ അനന്തരാവകാശികൾക്ക് കിട്ടുകയില്ല. പിന്നെ അടിമയും അയാളുടെ കയ്യിലുള്ളതൊക്കെ ആരുടെ അയാളുടെ ഉടമസ്ഥന്റേതാണ്. നേരത്തെ പറഞ്ഞത് അടിമ മോചിതനായ അടിമയുടെ കാര്യമാണ്, മനസ്സിലായില്ലേ? അതേസമയം അടിമയായിരിക്കുക, ഈ അടിമക്ക് സന്താനങ്ങളുണ്ട്, അയാൾക്ക് മക്കൾക്ക് സ്വത്ത് കിട്ടുകയില്ല. കാരണം ഈ അടിമ അയാളുടെ കയ്യിലുള്ളതൊക്കെ ഉടമയുടേതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അടിമകളെ മോചിപ്പിക്കുക എന്നത് ധാരാളമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ സമ്പ്രദായം ഉണ്ടാകാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് വിശദീകരിക്കേണ്ട സാഹചര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത് ഒന്ന് അടിമൊത്തം, അത് സ്വത്ത് തടയാനുള്ള, കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണ്. രണ്ട് അൽ ഖത്ൽ, രണ്ട് അൽ ഖത്ൽ എന്താണ് ഖത്ൽ? കൊലപാതകം. ഒരവകാശി തനിക്ക് ആരുടെ സ്വത്താണോ കിട്ടാനുള്ളത് അയാളെ കൊലപ്പെടുത്തിയാൽ കൊന്നവന് യാതൊരു ഓഹരിയുമില്ല. ഒറ്റ മോനെ ഉള്ളു കുടിക്കോ, നഴുതുമില്ല. അയാളെ പിതാവിനെ കൊലപ്പെടുത്തി വേറെ സ്വത്ത് കിട്ടാൻ വേണ്ടി, സ്വത്തില്ല, ഒരു അഞ്ചു ജോലി കിട്ടില്ല. കൊലപാതകക്ക് എന്തില്ല? ഇർസിൽ അനന്തര സ്വത്തിൽ യാതൊരു ഓഹരിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യരിസുൽ ഖാതിലു ശൈആ, ലാ യരിസുൽ ഖാതിലു ശൈആ, കൊലപാതകിക്ക് ഒരു ഓഹരിയും കിട്ടുകയില്ല, ഒരു ഓഹരിയും അനന്തര സ്വത്തിൽ നിന്ന് കിട്ടുകയില്ല. കാരണം ഇത് മരിക്കാൻ വേണ്ടി നേരില്ല, പിന്നെ കൊന്നിട്ടത് എടുക്കാൻ നോക്കി. ഇനി എടുക്കാൻ വേണ്ടിയല്ല കൊന്നതാണെങ്കിലും കൂടി, എന്തിനു കൊന്നതാണെങ്കിലും ശരി, അയാൾക്ക് സ്വത്തിന്റെ ഓഹരി ലഭിക്കുകയില്ല. എത്രയോ അതുപോലുള്ള വളരെ വൃത്തികെട്ട സംഗതികൾ നമ്മൾ കേൾക്കാറുണ്ട്. മനുഷ്യന് ദുനിയാവിനോടുള്ള ആർത്തി കൊണ്ട് ചിലപ്പോ കുറച്ചൊന്ന് കാത്തിരുന്ന ഓനെ ഒന്ന് കിട്ടാനുള്ളത് ഇരിക്കരുത് അല്ലേ? അറബിയിൽ ഒരു ചൊല്ലുണ്ട്, മൻ തഅജ്ജല ബിശൈഇൻ ഖബ്ല അവാനെ ഉഖിദ ബിഹർമാനെ, ആരെങ്കിലും ഒരു കാര്യം അതിന്റെ നേരം എത്തുന്നതിന് മുമ്പ് കിട്ടാൻ തിരക്കൂട്ടിയാൽ കിട്ടാതിരിക്കുക എന്നതായിരിക്കും അവന്റെ ശിക്ഷ. ഒന്നും കിട്ടുക. അപ്പൊ ഖാതിൽ, ഖത്ൽ എന്നത് അനന്തര സ്വത്ത് തടയാനുള്ള രണ്ടാമത്തെ കാര്യമാണ്. അനന്തര സ്വത്ത് തടയുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ്. മൂന്നാമത്തേത് ഇഖ്തിലാഫുദ്ദീൻ. ഇഖ്തിലാഫുദ്ദീൻ, ദീൻ വെവ്വേറെയാവുക. പിതാവ് മുസ്ലിമല്ല, ഉദാഹരണത്തിന് മകൻ മുസ്ലിമാണ്, കാഫിറിന്റെ സ്വത്ത് മുസ്ലിമിനില്ല, മുസ്ലിമിന്റെ സ്വത്ത് കാഫിറുമില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറ വല അൽ കാഫിറുൽ മുസ്ലിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുസ്ലിമിന് കാഫിറിന്റെ സ്വത്ത് അനന്തരമായി കിട്ടുകയില്ല, കാഫിറിന് മുസ്ലിമിന്റെ സ്വത്തും അനന്തരമായി കിട്ടുകയില്ല. അപ്പൊ ഇഖ്തിലാഫുദ്ദീൻ എന്നത് മവാനുഉൽ ഇർസിൽപ്പെട്ടതാണ്, അനന്തര സ്വത്ത് തടയുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേതാണ്. ശരി, രണ്ടും കാഫിറാണ്, പക്ഷെ രണ്ടിന്റെയും ദീൻ വേറെ വേറെ ആണെങ്കിലോ? അങ്ങനെ സംഭവിക്കാം, ഉപ്പ യഹൂദിയാണ്, മകൻ നസറാനിയായി, ഇവർക്ക് തമ്മിൽ പരസ്പരം സ്വത്ത് കൊടുക്കാമോ? അങ്ങനെ വരാം. കാരണം ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ജീവിക്കാം, അവരുണ്ടാവുമല്ലോ. മുസ്ലിമീങ്ങളല്ലാത്ത പ്രജകളുണ്ട്, അവരുടെ സ്വത്ത് എങ്ങനെയാണ്? മുസ്ലിമീങ്ങളാണ് അവരുടെ സ്വത്തിന്റെ പരിഹാരം കാണേണ്ടത്, ഭരണാധികാരികളായ മുസ്ലിമീങ്ങളാണ്. എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്ലാമല്ലാത്ത എല്ലാ ദീനും ഒറ്റ ദീനു പോലെ, അതുകൊണ്ട് അവർ പരസ്പരം അനന്തര സ്വത്തെടുക്കാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ദീൻ രണ്ടും വേറെ വേറെ ആണെങ്കിൽ സ്വത്ത് കിട്ടുകയില്ല. ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരി. അല്ലാഹു അലം. ഏതഭിപ്രായം? അതായത് ദീൻ വേറെ വേറെ ആണെങ്കിൽ കിട്ടുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയത്തിൽ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതവാറസു അഹ്ലു മില്ലതൈനി ശത്ത, ലാ യതവാറസു അഹ്ലു മില്ലതൈനി ശത്ത, രണ്ട് വേറെ വേറെ മില്ലത്തുകളിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം അനന്തര സ്വത്ത് നൽകപ്പെടുകയില്ല എന്ന് നബിസല്ലാസമ്മയുടെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് തെളിവുള്ളത് കൊണ്ട് ഈ അഭിപ്രായമാണ് കൂടുതൽ ശരിയായതായി മനസ്സിലാക്കിയിട്ടുണ്ട്. പല പണ്ഡിതന്മാർ അഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ അനന്തര സ്വത്ത് അതിന്റെ ഇനങ്ങൾ രണ്ടാണ്. ഒന്ന് അൽ ഇർസു ബിൽ ഫർദ്, ഫർദായി കിട്ടുന്ന ഓഹരി, നിശ്ചിത ഓഹരി, പകുതി, മൂന്നിലൊന്ന്, മൂന്നിൽ രണ്ട് എന്നൊക്കെ പറയുന്ന ഓഹരി. മൂന്നാമത്തേത് അതിനെ പറയും തഅസീബ്. രണ്ടാമത്തേത് പറയും തഅസീബ്. ഒന്നാമത്തേത് ഫർദായ ഓഹരി, രണ്ടാമത്തേത് എന്ത് പറയും തഅസീബായ ഓഹരി. ഈ വാക്ക് സഹോദരങ്ങളെ ശരിക്ക് പഠിച്ചു വെക്കണം. ഈ വാക്ക് നിങ്ങൾ ഈ വിഷയം ആരെങ്കിലും കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ധാരാളമായി കേൾക്കുന്ന വാക്കായിരിക്കും ഇത്, തഅസീബ്. ഫർദും തഅസീബും. ഫർദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പകുതി, മൂന്നിനൊന്ന് എന്നിങ്ങനെയുള്ള നിശ്ചിത ഓഹരി. തഅസീബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാത്ത ഓഹരി, അതായത് ഇങ്ങനെ പകുതിയും മൂന്നിനൊന്നൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ആണിന്റെ ഇരട്ടി പെണ്ണിന്, പെണ്ണിന്റെ ഇരട്ടി ആണിന്, ആണിന്റെ ഇരട്ടി പെണ്ണിന് എന്നല്ല, പെണ്ണിന്റെ ഇരട്ടി ആണിന്, ആണിന്റെ പകുതി പെണ്ണിന്, അങ്ങനെയുള്ള ഓഹരി, അതിന് തഅസീബ് എന്ന് പറയും. ഈ വിഷയം, അനന്തര സ്വത്തിന്റെ വിഷയം പഠിക്കാനും രണ്ട് രൂപത്തിൽ പഠിക്കാം. അനന്തര സ്വത്ത് ഒരാൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ രണ്ട് രൂപത്തിൽ പഠിക്കാം. ഒന്നെന്താണ്? നിസ്, പകുതി, അത് വെച്ച് പഠിക്കാം. പകുതി ആർക്കൊക്കെ എപ്പോഴൊക്കെ കിട്ടും, പകുതി ആർക്കൊക്കെ എപ്പോഴൊക്കെ കിട്ടും. ഉദാഹരണത്തിന്, ഒരാൾ മരിച്ചു, അയാൾക്ക് ഒറ്റ മോളേ ഉള്ളൂ, ഒരു മോളാണ്, മോളുടെ ഓഹരി പകുതിയാണ്. അതുപോലെ ഒരു ഭാര്യ മരിച്ചു, ആ സ്ത്രീക്ക് മക്കളില്ല, എങ്കിൽ ഭർത്താവിന്റെ ഓഹരി പകുതിയാണ്. അപ്പൊ നിസ്ഫിൽ ആരൊക്കെ വന്നു? നിസ്ഫ് നമ്മൾ പഠിക്കുകയാണ്. നിസ്ഫിന്റെ പേര് മകൾ വന്നു, ഒറ്റ മകളാണെങ്കിൽ. അതുപോലെ മക്കളില്ലെങ്കിൽ ഭർത്താവ് വന്നു, രണ്ടാൾ വന്നില്ലേ, ഇങ്ങനെ. അതുപോലെ റുബ്, നാലിലൊന്ന്, എപ്പോഴൊക്കെ നാലിലൊന്നിന്റെ ആൾക്കാർ ആരൊക്കെ, എപ്പോഴൊക്കെയാണ് നാലിലൊന്ന് കിട്ടുക, ഇങ്ങനെ പഠിക്കാം. ഒരു മാർഗം ഇതാണ്. രണ്ടാമത്തെ മാർഗം ആളെ വെച്ച് പഠിക്കാം. ബിൻസ്, മകൾ, എപ്പോഴൊക്കെയാണ് മകൾക്ക് പകുതി കിട്ടുക, എപ്പോഴൊക്കെയാണ് മൂന്നിൽ രണ്ട് കിട്ടുക, ഇങ്ങനെ പഠിക്കുക. ഭർത്താവ്, എപ്പോഴാണ് ഭർത്താവിന് നാലിലൊന്ന് കിട്ടുക, എപ്പോഴാണ് പകുതി കിട്ടുക, ഇങ്ങനെ പഠിക്കുക, ആളെ വെച്ച് പഠിക്കുക. ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഇൽമുൽ ഫറായം പഠിക്കാവുന്നതാണ്. രണ്ട് രൂപത്തിൽ ഇൽമുൽ മിറാസ് അത് പഠിക്കാവുന്നതാണ്. രണ്ട് രൂപത്തിൽ അത് പഠിക്കാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ച ശൈലി, അത് ആളെ പറഞ്ഞ് അയാൾക്കുള്ള ഓഹരി പറയുന്ന ശൈലിയാണ്, അല്ലാതെ നിസ്ഫിന്റെ ആളുകൾ ഇന്ന ഇന്ന ആളുകൾ എന്നല്ല. ആളെ പറഞ്ഞ് അയാൾക്കുള്ള ഓഹരി പറയുന്ന ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തസ്ഹീലുൽ ഫറായിദ് എന്ന വിഷയത്തിൽ ചെറിയ പുസ്തകമുണ്ട്. തസ്ഹീൽ എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഇൽമുൽ ഫറായിദ് എളുപ്പത്തിൽ പഠിക്കാനുള്ള പുസ്തകം. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ ശൈലിയാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇൽമുൽ ഫറായിദ് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ധാരാളം മുമ്പ് കാലത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ മഹാനായ കെ മൗലവി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുസ്സമദ് അൽ കാതിബ് റഹിമഹുള്ള, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മദീനയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഉസ്താദുൽ ഫറാ എന്നായിരുന്നു. ഈ അനന്തര സ്വത്തിന്റെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹമാണ് ജാമിഅ ഇസ്ലാമിയ മദീനയിലെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അവിടെ പഠിപ്പിക്കാനുള്ള ഇൽമുൽ ഫറായിദിന്റെ പുസ്തകം തയ്യാറാക്കിയത് ഷെയ്ഖ് അബ്ദുസ്സമദ് അൽ കാതിബായിരുന്നു റഹിമഹുള്ളാഹു തആല. വളരെ പ്രസിദ്ധമാണ് പുസ്തകം. പുസ്തകം മാത്രമല്ല, പുസ്തകം എഴുതിയ ഷെയ്ഖ് അബ്ദുസ്സമദ് അൽ കാതിബും വളരെയേറെ മദീനയിലുള്ള ഇൽമുമായി ബന്ധമുള്ള, സൗദി അറേബ്യയിൽ ആർക്കും അറിയാവുന്ന അത്രയും പ്രശസ്തനായിരുന്നു അദ്ദേഹം. നമ്മുടെ കെ മൗലവിയുടെ മകനാണ്. അമർ മൗലവിയുടെ ഒക്കെ കൂടെ അവിടെ ചെല്ലുകയും മദീനയിൽ അവിടെ ജാമിഅ ഇസ്ലാമിയയിൽ പഠിക്കുകയും ചെയ്ത പിന്നെ അവിടെ തന്നെ തുടർന്ന് അവിടെ തന്നെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ വിഷയം അത് നന്നായി പഠിച്ച മലയാളികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു റഹിമഹുല്ലാഹ്. ശരി, ഇനി ഇൽമുൽ ഫറായിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലരുണ്ടെങ്കിൽ ചിലർക്ക് സ്വത്ത് കിട്ടുകയില്ല, ചിലരുണ്ടെങ്കിൽ ചിലർക്ക് കിട്ടുന്ന ഓഹരി കുറയും, അങ്ങനെ ചിലരുണ്ട്. അത് മുഴുവൻ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന്, പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിതാവിന്റെ പിതാവിന് കിട്ടുകയില്ല, ഉപ്പുണ്ടെങ്കിൽ ഉപ്പാപ്പ കിട്ടൂല, മരിച്ചാളുടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പാപ്പയും ജീവിച്ചിരിപ്പുണ്ട്, അപ്പൊ ആർക്ക് കിട്ടുള്ളൂ? ഉപ്പ കിട്ടുള്ളൂ, ഉപ്പാപ്പ കിട്ടൂല. അതുപോലെ തന്നെയാണ് മകൻ. മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും, ഒരാളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, ആണായ സന്താനം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ശ്രേണിയിലല്ലാതെ അതിന്റെ താഴെ ശ്രേണിയിലുള്ള ആർക്കും കിട്ടുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു മകനുണ്ട്, മകന്റെ മകനുണ്ട്, വേറെ ഏതെങ്കിലും മകന്റെ മകനായിക്കോട്ടെ, അയാൾക്ക് മകന്റെ മകന് സ്വത്ത് കിട്ടുകയില്ല. ആരുണ്ടെങ്കിൽ, മകനുണ്ടെങ്കിൽ. അപ്പോഴാണ് വെച്ചാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വരിക, കണ്ടോ സാധുവായ മകന്റെ മകൻ അയാൾക്ക് കിട്ടുന്നില്ല, മക്കൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ശരി, നിങ്ങൾ പറ എങ്ങനെയാണ് വീതം വെക്കേണ്ടത്? നിരീശ്വരവാദി പറയട്ടെ, എങ്ങനെയാണ് വീതം വെക്കേണ്ടത്? അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ ഉപ്പമാരും മക്കളും നിങ്ങൾക്കറിയില്ല ആരാണ് നിങ്ങൾക്ക് ഉപകാരം കൊണ്ട് ഏറ്റവും അടുത്തവരെന്ന്. അള്ളാഹുവിനാണ് അറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാ സന്മാർഗവും നമ്മെ പഠിപ്പിച്ച, റബ്ബ് പഠിപ്പിച്ച നിയമമാണ്. മനുഷ്യന്മാർ പഠിപ്പിക്കാൻ തന്നെ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്, അനീതിയുടെ പടുകൂടിയിലായിരിക്കും മനുഷ്യരൊക്കെ. അള്ളാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചതാണ്. ശരി, അവർക്ക് വസിയത്തിന്റെ അവസരമില്ലേ? വസിയത്ത് ചെയ്യാലോ? വസിയത്തിന്റെ ബാബ് ഇസ്ലാമിന് അടക്കപ്പെട്ടിട്ടില്ല. ഒരാൾ മരിക്കാൻ കിടക്കാൻ, മക്കളുണ്ട്, വേറൊരു മകൻ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്, ആ മകന്റെ സാധുവായ കുറെ മക്കളുണ്ട്, നൂട്ടിക്കോ, ഇയാൾക്ക് വസിയത്ത് ചെയ്യാലോ? വസിയത്ത് ചെയ്യാം, മൂന്നിലൊന്ന് വരെ വസിയത്ത് ചെയ്യാം. കാരണം അവകാശിയല്ല അല്ലേ, അവകാശികൾക്കാണ് ചെയ്യാൻ പാടില്ലാത്തത്, അവകാശിയല്ല, വസിയത്ത് ചെയ്യാം. എന്താണ് പ്രശ്നം? ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല സദഖ കൊടുക്കാൻ, കുടുംബ ബന്ധങ്ങളെ പരിഗണിക്കാൻ റബ്ബ് പഠിപ്പിച്ചിട്ടില്ലേ? ദീനിന്റെ ഒരു കാര്യം കുത്താൻ പറയുമ്പോൾ എന്താണ് അപ്പുറത്ത് നോക്കാത്തത്? ഒരിടത്ത് മാത്രം നോക്കിയാൽ പോരല്ലോ, എല്ലാ വശവും നോക്കണ്ടേ? ഇത് പഠിപ്പിച്ച റബ്ബാണ് കുടുംബ ബന്ധങ്ങളെ പരിഗണിക്കാനും പറഞ്ഞത്. മാത്രമല്ല, അവകാശികളല്ലാത്തവർ സ്വത്ത് വീതം വെക്കുമ്പോൾ സാധുക്കളായ ചിലർ ചിലപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് വരും, അവർക്കെന്തെങ്കിലും കൊടുക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അത് സുന്നത്താക്കിയിരിക്കുന്നു, പുണ്യകരമാക്കിയിരിക്കുന്നു അല്ലെ. എല്ലാവരും ഇങ്ങനെ അവനിത്ര എന്നൊക്കെ ഇത്ര എന്നൊക്കെ പറഞ്ഞ് എടുത്തു പോകുമ്പോൾ കുറച്ച് സാധുക്കൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക. ഇതൊന്നും കൊടുക്കാനില്ലേ, നല്ല വാക്കെന്തെങ്കിലും പറയുക അല്ലെ. നമുക്കിപ്പോ ഇത്ര ആയിപ്പോയതുകൊണ്ടാണ്, എന്തെങ്കിലും നമുക്ക് അധികമായി കിട്ടുമെങ്കിൽ ഇൻഷാല്ലാ ഇതൊക്കെ നമ്മൾ തരും. എന്തെങ്കിലും നല്ല വാക്ക് പറയുക. അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ അവരോട് നല്ല വാക്ക് പറയാൻ, നിങ്ങൾക്ക് കൊടുക്കാനൊന്നും ഇല്ലാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നല്ല വാക്കെന്തെങ്കിലും പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുന്നു. പറഞ്ഞു വന്നത്, ചിലരുണ്ടെങ്കിൽ ചിലർക്ക് ലഭിക്കുകയില്ല, ചിലരുണ്ടെങ്കിൽ ചിലർക്ക് കുറഞ്ഞു പോകും. അതുപോലെയാണ് ആൺമക്കളോ അല്ലെങ്കിൽ പിതാവോ ഉണ്ടെങ്കിൽ മരിച്ചയാളുടെ സഹോദരങ്ങൾക്ക് യാതൊന്നും കിട്ടുകയില്ല. എനിക്ക് ആൺമക്കൾ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മരിച്ചയാളുടെ സഹോദരങ്ങൾക്ക്, ആണാകട്ടെ പെണ്ണാകട്ടെ, സഹോദരങ്ങൾക്ക് യാതൊന്നും കിട്ടുകയില്ല. അതും ഒരു നിയമമാണ്. ഇനി സഹോദരങ്ങളെ, ഈ മൂന്ന് ആയത്തുകൾ നമ്മൾ, അതിൽ രണ്ടാഴ്ചകൾ നമ്മൾ സൂറത്ത് നിസാഇന്റെ തഫ്സീറിന്റെ ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ കേൾക്കുക. ഇനി ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം, എങ്കിൽ മാത്രം അത് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണം ഒന്ന്, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് അവകാശികളായി ബാക്കിയുള്ളത് ഭാര്യയും ഒരു മകനും ഒരു മകളുമാണ്. ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. എത്രയാണ് ഓഹരി? അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നിസായിലെ 12-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലക്കും نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ വിട്ടയച്ചു പോയ സ്വത്തിന്റെ പകുതിയാണ് ഉള്ളത്. അവർക്ക് മക്കളില്ലെങ്കിൽ, അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ സ്വത്തിന്റെ മൂന്നിലോ നാലിലൊന്നാണ് നിങ്ങൾക്കുള്ളത്. അതായത് ഭാര്യ മരിച്ചു, ഭാര്യയുടെ സ്വത്തിൽ നിന്ന് എത്രയാണ് ഭർത്താവിന് കിട്ടുക? ഈ പെണ്ണിന് മക്കളില്ലെങ്കിൽ, മക്കൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മക്കളെന്ന് ആയിക്കൊള്ളണമെന്നില്ല, വേറെ ഭർത്താവിന് മക്കളോ എങ്ങനെ ആയിക്കോട്ടെ, മക്കളില്ലേ ഭർത്താവിന് ഈ ഭാര്യയുടെ സ്വത്തിന്റെ നേരെ പകുതി കിട്ടും. മക്കളുണ്ടെങ്കിൽ ഇയാളുടെ മക്കളോ വേറെ ഏതെങ്കിലും മക്കളോ, ആണോ പെണ്ണോ, ഒരു കുട്ടിയുണ്ടോ, ഭർത്താവിന് നാലിലൊന്നേ കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ പകുതി അല്ലേ, പകുതിയുടെ പകുതിയല്ലേ നാലിലൊന്ന്, പകുതിയുടെ പകുതിയിലല്ലേ നാലിലൊന്ന്. നേരെ ഇരട്ടിയാണ്, നേരെ പകുതിയാണ് ഭാര്യയുടെ ഓഹരി. അതായത് ഭർത്താവ് മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ ഓഹരി, ഇയാൾക്ക് മക്കളില്ലെങ്കിൽ നാലിലൊന്ന്. മക്കൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയിൽ തന്നെ മക്കളുണ്ടാവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഭാര്യമാര് മക്കളുണ്ടായാലും മതി. മക്കളില്ലെങ്കിൽ ഭാര്യയുടെ ഓഹരി നാലിലൊന്നാണ്. ഇയാൾക്ക് മക്കളുണ്ടോ, ഭാര്യയുടെ ഓഹരി എട്ടിലൊന്നാണ്. പറഞ്ഞ നേരെ പകുതി, നാലിലൊന്നിന്റെ പകുതിയല്ലേ എട്ടിലൊന്ന് അല്ലേ. ആണ് പണ്ഡിതന്മാർ പറയാറുണ്ട്, അനന്തര സ്വത്ത് ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ അയൽവാസി മരിച്ചതായിട്ടാണ് കൂട്ടണം. നമുക്ക് അയാൾക്ക് ഇത്ര മക്കളുണ്ട്, ഇത്ര ആളുണ്ട്, അയാൾ മരിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അവനവൻ മരിച്ചായിട്ട് കൂട്ടിയാൽ മതി. അത് അങ്ങനെ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതായത് ഇത് ഇങ്ങനെ പഠിക്കാറ് സഹോദരൻ, നമുക്ക് ധാരാളം വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണിപ്പോൾ സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച ബാക്കി പറയാം. അല്ലാഹു തആല ആലം സല്ലല്ലാഹു. ഈ പറഞ്ഞു വന്ന ഓഹരി അവസാനിപ്പിക്കാം. അതായത് ഒരാൾ മരിച്ചു, ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, മകളുണ്ട്. ഇപ്പൊ പറഞ്ഞ നിയമപ്രകാരം എത്രയാണ് ഭാര്യയ്ക്ക് കിട്ടുക? എട്ടിലൊന്ന്. ബാക്കിയുള്ള സ്വത്ത് ആണിന്റെ പകുതി പെണ്ണിനി എന്ന രൂപത്തിൽ വീതിക്കുക. ഉദാഹരണത്തിന് ഈ പറഞ്ഞ മസാല ആകെ സ്വത്ത് ഇരുപത്തിനാലായി വീതിക്കുക. ഇരുപത്തിനാലായി വീതിച്ചാൽ എത്രയാണ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്? എട്ടിലൊന്ന്. മൂന്ന്, മൂന്ന് കൊടുക്കുക. പിന്നെ എത്രയാണ് ബാക്കിയുള്ളത്? ഇരുപത്തൊന്നാണ് അല്ലേ. ആ മകന് പതിനാലോഹരി, പെണ്ണിന് മകൾക്ക് അതിന്റെ നേരെ പകുതി ഏഴ്. ഭാര്യയ്ക്ക് എട്ടിലൊന്ന് കിട്ടി, ബാക്കിയുള്ളത് ആണും പെണ്ണും ഈ പറഞ്ഞ രൂപത്തിൽ വീതിച്ചു, ആണിന് പെണ്ണിന്റെ ഇരട്ടി എന്ന രൂപത്തിൽ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദർസിൽ ഒന്നുകിൽ ഇത് ഇതിന്റെ ബാക്കി വിശദീകരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഹദീസിലേക്ക് പോകാം. والله تعالى اعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.